Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം ശ്രോതാക്കളെ. അഭിമുഖ സംഭാഷണം കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ ആദ്യം, തുടർന്ന് വാർത്തകളും. രചയിത്രിയായി മാറിയ സംഗീത നൃത്ത അധ്യാപികയും സംവിധായികയുമായ ശ്രീമതി ലീല ഫിലിപ്പുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തുന്ന അഭിമുഖമാണ് ഇന്ന്. ആലപ്പുഴയിൽ ഒരു സംഗീത കുടുംബത്തിൽ 1944 മാർച്ച് 5 ജനിച്ച ശ്രീമതി ലീല ഫിലിപ്പ് സംഗീത നൃത്തകലാ നിപുണയാണ്. തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് നടനഭൂഷണം നേടിയ കേരളത്തിലെ പ്രഥമ കത്തോലിക്ക വിദ്യാർത്ഥിനി ആയിരുന്നു ശ്രീമതി ലീല ഫിലിപ്പ് എന്നതും ശ്രദ്ധേയമാണ്. വിവാഹിതയായതിനുശേഷം ഭർത്താവ് ശ്രീ തോമസിനൊപ്പം മുംബൈയിൽ താമസമാക്കുകയും നൃത്തത്തിൽ ഉപരിപഠനം നടത്തുകയും ചെയ്ത ലീല അവിടെ സർക്കാർ അംഗീകാരമുള്ള നൃത്തവിദ്യാലയം തുടങ്ങി. പിന്നീട് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് സകുടുംബം കുടിയേറിയ ശ്രീമതി ലീല ഫിലിപ്പ് ഫ്ലോറിഡ സംസ്ഥാനത്തിലെ മിയാമിയിൽ താമസമാക്കുകയും അവിടെയും നൃത്തം പഠിപ്പിക്കുന്നതിൽ മുഴുകുകയും ചെയ്തു. സാമ്പത്തികമായി ലാഭകരമായിരുന്ന നൃത്ത പരിശീലന പരിപാടികളെല്ലാം ഒരു ഉൾവിളി ഉണ്ടായതിനെ തുടർന്ന് ഉപേക്ഷിച്ച് ദൈവമഹത്വത്തിനായി ഗ്രന്ഥരചനയിലേക്ക് തിരിയുകയായിരുന്നു ശ്രീമതി ലീല ഫിലിപ്പ്.
വിഖ്യാതയായ ആത്മീയ രചയിതാവ് അല്ലെങ്കിൽ സഭയുടെ ആത്മീയ അമൂല്യരത്നമെന്ന് വിശേഷിപ്പിക്കാവുന്ന മരിയ വോൾതോർത്തയുടെ ദൈവ മനുഷ്യൻ്റെ സ്നേഹഗീത എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാവുന്ന ഇൽ പോയമ ദെല ഉമോ ദിയോ, ദ പോയം ഓഫ് ദ മാൻ ഗാഡ് ബൈ മരിയ വോൾതോർത്ത, 16 വളരെ വിപുലമായ വാല്യങ്ങളുള്ള ആത്മീയ രചനകൾ 1000 പേജുകളായിട്ട് മലയാളത്തിൽ ചുരുക്കി എഴുതാൻ ഭാഗ്യമുണ്ടായ മാഡം ലീല ഫിലിപ്പിന് വത്തിക്കാൻ റേഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ആത്മീയ രചയിതാവിൻ്റെ മരിയ വോൾതോർത്തയുടെ ജീവിതം വളരെ ചുരുക്കി ശ്രോതാക്കളുമായി പങ്കുവച്ചാൽ സന്തോഷമായിരിക്കും.
മരിയ വോൾതോർത്ത ഇറ്റലിയിലെ കസേർത്തായിൽ 1897 മാർച്ചിൽ ജനിച്ചു. പിതാവ് പട്ടാള ഉദ്യോഗസ്ഥനും അമ്മ ഫ്രഞ്ച് അധ്യാപികയുമായിരുന്നു. അവരുടെ ഏക മകളായിരുന്നു മരിയ. മിലാനിലുള്ള ഊഴ്സലൈൻ സിസ്റ്റേഴ്സിൻ്റെ കിൻഡർ ഗാർഡൻ സ്കൂളിൽ മരിയെ ചേർത്തു. പിതാവിൻ്റെ സ്ഥലം മാറ്റം അനുസരിച്ച് സ്കൂളുകൾ മാറേണ്ടി വന്നു. 12 വയസ്സായപ്പോഴത്തേക്ക് ഉപബി സിസ്റ്റേഴ്സിൻ്റെ ബോർഡിംഗ് സ്കൂളിൽ മരിയെ ചേർത്തു. പഠനത്തിൽ എല്ലാ വിഷയത്തിലും ഒന്നാം സ്ഥാനത്തായിരുന്നു. അപ്പം അതുപോലെ മരിയയുടെ ക്രമം, വിധേയത്വം, ഇതെല്ലാം സിസ്റ്റേഴ്സിനെ വളരെയധികം ആകർഷിച്ചു. പിതാവ് ദൈവഭക്തന് ശാന്തനുമായിരുന്നെങ്കിൽ അമ്മ മറിച്ചായിരുന്നു, വളരെ കർക്കശക്കാരിയായിരുന്നു. അമ്മയ്ക്ക് മരിയെ ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ പഠനം നടത്തണമെന്നായിരുന്നു. പക്ഷേ മരിയയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നെങ്കിലും അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങി അവ കോളേജ് പഠനം പൂർത്തിയാക്കി വീട്ടിലേക്ക് തിരിച്ചെത്തി. അവിടെ അമ്മയുടെ സ്നേഹക്കുറവും പീഡനങ്ങളും മരിയെ വളരെയധികം വിഷമിപ്പിച്ചെങ്കിലും മരിയ അതെല്ലാം സ്നേഹപൂർവ്വം സഹിച്ച് അമ്മയെ എല്ലാ കാര്യത്തിലും അനുസരിച്ചു. അവൾക്ക് വന്ന 2 വിവാഹ ആലോചനകൾ അമ്മ മരിയ അറിയാതെ മാറ്റിക്കളഞ്ഞു. അത് മരിയെ വളരെയധികം നിരാശപ്പെടുത്തിയെങ്കിലും ദൈവേഷ്ടത്തിന് കീഴ്വഴങ്ങി. മാനുഷിക സ്നേഹം എത്ര നിസാരമാണെന്ന് മനസ്സിലാക്കാൻ അത് കാരണമാക്കി. 2 ലോകമഹായുദ്ധകാലത്ത് മരിയയ്ക്ക് കമ്പൽസറി നേഴ്സിംഗ് സർവീസ് ചെയ്യേണ്ടി വന്നു. അതും മരിയ സ്നേഹത്തോടുകൂടി തന്നെ ചെയ്തു. 1920 23 വയസ്സുള്ളപ്പം അവിചാരിതമായ ഒരു ഭ്രാന്തൻ ഒരു കാരണവും കൂടാതെ ഒരു ഇരുമ്പ് കമ്പി കൊണ്ട് മരിയെ പുറകിൽ നിന്ന് ആഞ്ഞടിച്ചു. അതോടുകൂടി മരിയ ക്രമേണ രോഗിണിയായിത്തീർന്നു, തളർവാദ രോഗിണിയായിത്തീർന്നു. പിന്നെ മരണം വരെ അത് തുടർന്നു. അതിനിടയ്ക്ക് മരിയെ സഹായിക്കാനായിട്ട് മാർത്താ ഡിച്ചോട്ടി എന്ന ഒരു സഹായം മരിയയ്ക്ക് കിട്ടി. പിതാവിൻ്റെയും അതുപോലെ അമ്മയുടെയും മരണത്തിന് ശേഷവും മാർത്താ മരിയയുടെ സേവനത്തിനായിട്ട് കൂടെ താമസിച്ച് സേവിച്ച് അവളെ ശുശ്രൂഷിച്ചു. അതുപോലെ മരിയ തൻ്റെ രോഗശൈലിയിൽ സഹനവും സ്നേഹവും തുടർന്നുകൊണ്ടിരുന്നു. എന്നാലും മറ്റുള്ളവരുടെ കഷ്ടതകളും ദുഃഖവും അവളേറ്റുവാങ്ങി അവർക്ക് വേണ്ടി രഹസ്യമായി മരിയയുടെ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ചിരുന്നു. ആ കാലങ്ങളിലാണ് സ്വർഗീയാനുഭവങ്ങൾ മരിയയ്ക്ക് ലഭിക്കാൻ തുടങ്ങിയത്. വളരെയധികം വേദനയിലായിരുന്നെങ്കിലും കർത്താവിൻ്റെ ദർശനങ്ങളെല്ലാം അതുപോലെ തന്നെ മാതാവിൻ്റെയും ദർശനങ്ങളെല്ലാം സാധാരണ നോട്ട്ബുക്കിൽ പകർത്തി വെച്ചു. അത് 15,000 പേജുണ്ടായിരുന്നു. അത് 3 ഭാഗവും കർത്താവിൻ്റെ ജീവചരിത്രമായിരുന്നു. 1961 ഒക്ടോബർ 12 മരിയ മരണമടഞ്ഞു. മരിയയ്ക്ക് മരിക്കുമ്പോൾ 65 വയസ്സുണ്ടായിരുന്നു.
ഇത്രയും വലിയ ആത്മീയ അനുഭവം ഉണ്ടായ മരിയ വോൾതോർത്തയ്ക്ക് ഈ ആത്മീയ ചൈതന്യം അല്ലെങ്കിൽ പ്രചോദനം എങ്ങനെ എവിടെ നിന്നാണ് കിട്ടിയത്?
മരിയയുടെ പിതാവിനെ പോലെ ദൈവഭക്തിയിലാണ് മരിയ വളർന്നു വന്നത്. 4.5 വയസ്സുള്ളപ്പോൾ തന്നെ ഈശോയെ പോലെ സഹിച്ച്, ഈശോയെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കാൻ മരിയ ആഗ്രഹിച്ചു. കോളേജിൽ അവസാനമായി പങ്കെടുത്ത ധ്യാനത്തിൽ ഭാവി ജീവിതത്തെ ഫലപ്രദമാക്കി തീർക്കാൻ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു. കർത്താവ്, ദൈവം അവളിൽ നിന്നും എന്താണ് ആവശ്യപ്പെടുന്നതെന്നും ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്താണെന്നും മരിയയ്ക്ക് മനസ്സിലാക്കി കൊടുത്തു. 1916 കർത്താവ് അവളെ ഒരു സ്വപ്നത്തിലൂടെ തന്നോട് കൂടുതൽ അടുപ്പിക്കുന്നതായും പാപമോചനം നൽകി കർത്താവിൻ്റെ ദൗത്യത്തിനായി ഒരുക്കുന്നതായും അവൾക്ക് മനസ്സിലായി. പുതിയ ആത്മീയ അനുഭവത്തിലാണ് മരിയ ഉണർന്നത്. ദൈവനീതിക്ക് വേണ്ടി തന്നെ തന്നെ കാഴ്ചവെക്കാനുള്ള ആഗ്രഹം അതേ തുടർന്നാണ് ഉണ്ടായത്. അവളുടെ പുറത്തേറ്റ അടി ആ ബലിജീവിതത്തിൻ്റെ ആരംഭമായിരുന്നു. അക്കാലത്തെ കുത്രേസ്യായുടെ സ്വയംകൃത ചരിത്രം ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർത്ത ശേഷം ആ വിശുദ്ധയെ അനുകരിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു. തൻ്റെ കന്യത്വവും ദാരിദ്ര്യവും വൃതമായി സ്വീകരിച്ച് അവൾ ഒരുങ്ങി. കർത്താവിൻ്റെ ദർശനങ്ങൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ കിടക്കയെ കിടന്നുകൊണ്ട് മടക്കിയ കാൽമുട്ടുകളിൽ കൂട്ടുകാരി വെച്ചു കൊടുത്ത ഒരു കാർഡ്ബോർഡിൽ ഒരു സാധാരണ നോട്ട്ബുക്ക് വെച്ച് അവൾ ഇതെല്ലാം എഴുതി. അതികഠിനമായ വേദനയുള്ളപ്പോഴും മരിയയ്ക്ക് കിട്ടുന്ന ദർശനങ്ങൾ എഴുതുമായിരുന്നു. ഒരു വെട്ടും തിരുത്തും ഒന്നുമില്ലാതെ സന്ദേശങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ കർത്താവിൻ്റെ ഒരു ഉപകരണമായി മാറി.
മാഡം ലീല ഫിലിപ്പ്, അങ്ങ് മരിയ വാൾതോർത്തയുടെ വളരെ വിപുലമായ 16 വാല്യങ്ങളുള്ള രചനകൾ ചുരുക്കി എഴുതാൻ ഭാഗ്യമുണ്ടായി. മരിയ വാൾതോർത്തയുടെ ആ രചനകളെക്കുറിച്ച് വളരെ ചുരുക്കി, വളരെ ലളിതമായിട്ട് ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് അതിൻ്റെ പ്രചോദനം ലഭിക്കും എന്നതിൽ സംശയമില്ല.
1943 മുതൽ 47 വരെയാണ് മരിയ എഴുതിയിരുന്നത്. മരിയയുടെ രചനയിൽ പ്രധാന ഭാഗം ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതിയാണ്. അത് 7000 പേജുകളോളമുണ്ട്. കന്യകമാതാവിൻ്റെ ജനനം മുതൽ ബാല്യം ഉൾപ്പെടെ സ്വർഗാരോപണം വരെ കർത്താവ് മരിയയ്ക്ക് വെള്ളിത്തിരയിലെന്ന പോലെ ദർശനത്തിൽ കാണിച്ചു കൊടുത്തതാണ് മരിയ പകർത്തിയിരുന്നത്. ബൈബിൾ വ്യാഖ്യാനങ്ങളും തത്വചിന്തകളുമെല്ലാം മരിയ എഴുതിയിരുന്നു. ദൈവാരൂപി നയിക്കുന്നത് പോലെയാണ് മരിയ എഴുതിയിരുന്നത്. അതിനാൽ താൻ എഴുതുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മരിയയ്ക്ക് പോലും ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് ആത്മീയ ശുദ്ധിയുള്ള എഴുത്തുകാരിയെന്ന് മരിയ അറിയപ്പെട്ടിരുന്നത്.
മരിയ വോൾതോർത്ത എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വനിത, ഇങ്ങനെ ആത്മീയ സിദ്ധി ലഭിച്ച ഒരു വനിത, 1000 പേജുകൾ തനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പോലും ആത്മീയമായിട്ട് എഴുതിയുണ്ടാക്കിയത്. മാഡം ലീല ഫിലിപ്പ്, താങ്കളുടെ സാധാരണ ജീവിത ചുറ്റുപാടുകളിൽ ഇതിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ഒരു ദൈവാനുഭവം എന്ന പോലെ അത് സാധാരണക്കാർക്ക് വേണ്ടി ചുരുക്കി എഴുതാനുള്ള ഒരു പ്രചോദനം, ആവേശം, അല്ലെങ്കിൽ ആ വ്യക്തി സമർപ്പണം എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു അനുഭവം ശ്രോതാക്കളുമായി പങ്കുവയ്ക്കണം.
മരിയയ്ക്ക് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതയെക്കുറിച്ചുള്ള ദർശനം ലഭിച്ചത് 1943, 1944, 1945 വർഷങ്ങളിലായിരുന്നു. ഞാൻ ജനിച്ചത് 1944. എനിക്ക് 11 വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ നീളമുള്ളൊരു ഹാളിൽ നിൽക്കുന്നതായും അതിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് ത്രികോണത്തിലുള്ള ഒരു പ്രകാശം മുറി നിറഞ്ഞ് ദൂരെ നിന്നും വന്ന് എന്നിൽ അലിഞ്ഞു ചേരുന്നതായിട്ടും എനിക്ക് തോന്നി. ആദ്യം ചൂടും പിന്നെ നല്ല കുളിർമയും അനുഭവപ്പെട്ടു. അതൊരു മനോഹരമായ സ്വപ്നം എന്നല്ലാതെ കൂടുതലൊന്നും മനസ്സിലായില്ല. ഞാൻ സ്ഥൈര്യലേപനത്തിനായിട്ട് ഒരുങ്ങിയപ്പോൾ സ്ത്രീത്വത്തിൻ്റെ അടയാളമാണ് ഈ ത്രികോണമെന്ന് സിസ്റ്റേഴ്സ് പഠിപ്പിച്ചപ്പോഴത്തേക്ക് എൻ്റെ സ്വപ്നം പിന്നെയും എനിക്ക് ഓർമ്മ വന്നു. അതെന്തോ ദൈവികമായ ഒന്നാണെന്ന് തോന്നി. കുറേ കാലം കഴിഞ്ഞ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത വായിക്കാനുള്ള അവസരം ലഭിച്ചു. എല്ലാ ക്രിസ്ത്യാനികളും, കത്തോലിക്കർ മാത്രമല്ല, എല്ലാ ക്രിസ്ത്യാനികളും ഇത് വായിക്കണമെന്നും അറിയണമെന്നും ഞാൻ ആഗ്രഹിച്ചു. മലയാളത്തിൽ 16 വാല്യങ്ങളുണ്ട്. അത് ആരെങ്കിലും ഒറ്റ ബുക്കാക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അക്കാലത്തെ കുളത്തുവയൽ സിസ്റ്റേഴ്സ് മയാമിയിൽ ധ്യാനത്തിന് വന്നപ്പോൾ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് കർത്താവ് എനിക്കൊരു പേന അനുഗ്രഹിച്ച് തരുന്നതായും മാതാവിൻ്റെ കവിത എഴുതാനുള്ള കൃപ കർത്താവ് തരുന്നതായും പറഞ്ഞു. ഞാനൊന്നും എഴുതിയിട്ടില്ലെങ്കിലും താമസിയാതെ ട്യൂണോടുകൂടി തന്നെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. 24 പാട്ടുകൾ എഴുതി, പല ലേഖനങ്ങളും എഴുതി. അടുത്ത പ്രാവശ്യം കുളത്തുവയൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ ബ്രദർ ബെന്നിബിന്നത്തറയും വന്നു. എൻ്റെ പാട്ടുകളും ലേഖനങ്ങളും ബ്രദർ സ്വീകരിച്ചു. എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയൊരു ലേഖനം അടുത്ത മാസത്തെ ഷാലോ മാസികയിൽ വന്നു. കുറേ കഴിഞ്ഞ് സ്നേഹഗീത ഒരിക്കൽ കൂടി വായിക്കണമെന്ന് തോന്നി. അതിൻ്റെ രണ്ടാമത്തെ വാല്യം വായിക്കാൻ തുടങ്ങിയപ്പോൾ 11 വയസ്സിൽ കണ്ട സ്വപ്നം ആ കവർ പേജിലൂടെ കർത്താവ് പിന്നെയും കാണിച്ചു തന്നു. ഇത് ഒറ്റ ബുക്കാക്കാൻ കർത്താവ് എന്നോട് ആവശ്യപ്പെടുന്നതായി എനിക്ക് മനസ്സിലായി. അന്ന് തന്നെ എഴുതാൻ തുടങ്ങി. 6 മാസം കൊണ്ട് 16 വാല്യങ്ങൾ 7000 പേജുകൾ 1000 പേജോളമുള്ള ഒറ്റ വാല്യമാക്കി മാറ്റി. പോട്ടയിൽ അതിൻ്റെ 1-ാമത്തെ പതിപ്പും ഷാലോമിൽ സോഫിയ ബുക്സ് അടുത്ത 3 പതിപ്പുകളും ഇറക്കി. ഇംഗ്ലീഷ് ബുക്കും ഇറങ്ങിക്കഴിഞ്ഞു. സ്പാനിഷും അതിൻ്റെ ട്രാൻസ്ലേഷനും റെഡിയായിട്ടുണ്ട്.
മരിയ വോൾതോർത്തയുടെ രചനകൾ ഇപ്പോഴും മലയാളികൾക്ക് പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. എന്നാൽ ഈ ഒരു ദൈവനിവേശിതമായ ഒരു അറിവ് അല്ലെങ്കിൽ വെളിപാടായിരുന്നു മരിയയ്ക്ക് ലഭിച്ചത് എന്ന് രചനകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ എങ്ങനെയാണ് ഈ വെളിപാടിൻ്റെ അനുഭവം മരിയയ്ക്കുണ്ടായത്?
കർത്താവിൻ്റെ ഒരു തൂലിക മാത്രമായിട്ടാണ് മരിയ തന്നെ തന്നെ കരുതിയിരുന്നത്. ദൈവം അവളിൽ ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി സ്വീകരിക്കുക മാത്രമായിരുന്നു മരിയയുടെ ലക്ഷ്യം. തൻ്റെ സഹനങ്ങളൊന്നും തടസ്സമായി കരുതിയില്ല. ദൈവമഹത്വത്തിനു വേണ്ടി മാത്രം ജീവിക്കുകയും കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുക മാത്രമായിരുന്നു തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തിരുന്നത്.
1940കളിൽ പ്രസിദ്ധീകൃതമായ മരിയ വോൾതോർത്തയുടെ ഈ വെളിപാടുകൾ സഭ എങ്ങനെയാണ് ഇന്ന് ഉൾക്കൊള്ളുന്നത്? അല്ലെങ്കിൽ സഭയുടെ വീക്ഷണത്തിൽ ഈ വെളിപാടുകൾ എങ്ങനെയാണെന്ന് പറയാമോ?
പ്രൈവറ്റ് റെവലേഷനൊക്കെ വളരെ സമയമെടുത്ത് വളരെയധികം പഠനത്തിന് ശേഷം മാത്രമേ സഭ അംഗീകരിക്കൂ. സഭയുടെ നിയമങ്ങൾക്ക് തീർച്ചയായും നമ്മൾ കീഴ്വഴങ്ങണം. പക്ഷേ ഇങ്ങനെയുള്ള നല്ല കൃതികൾ അംഗീകരിക്കാൻ താമസിക്കുന്നത് കൊണ്ട് വരും തലമുറയ്ക്ക് വലിയ നഷ്ടമുണ്ടാകും. മാധ്യമങ്ങളിലൂടെ തിന്മയുടെ സന്ദേശങ്ങളാണ് യുവജനങ്ങളെ ഇപ്പോൾ നയിക്കുന്നതെന്ന് പറയാം. ഈ കൃതിയുടെ അവസാന കർത്താവ് പറയുന്ന എന്താണെന്ന് ശ്രദ്ധിക്കുക. മനുഷ്യവംശം അന്ധകാരത്തിൻ്റെയും ഭീകരതയുടെയും ഗർത്തത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഈ നൂറ്റാണ്ടിൽ ഞാൻ ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കിത് തടയാനാകുമോ? തിന്മയുടെ ശക്തിക്കെതിരെ എൻ്റെ വാക്കുകൾ ഞാൻ വർദ്ധിപ്പിക്കുന്നു. ഈ രചന വഴി ഞാൻ ഒന്നും കൂട്ടിച്ചേർത്തിട്ടില്ല, വിടവുകൾ നികത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവസാനം കർത്താവ് പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: ഈ രചന എടുക്കുവിൻ, തീർച്ചയായും എടുത്തു വായിക്കണം, അടച്ചു മുദ്ര വയ്ക്കരുത്. നിങ്ങൾ വായിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യുവിൻ, കാരണം സമയം അടുത്തിരിക്കുന്നു. വെളിപാട് 22:10. വിശുദ്ധരായവർ കൂടുതൽ വിശുദ്ധരാകട്ടെ.
മരിയ വോൾതോർത്തയുടെ വെളിപാടുകളിൽ ആധുനിക ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ എങ്ങനെയാണ് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതവുമായിട്ട് മരിയ വോൾതോർത്തയുടെ വെളിപാടുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്?
വിവാഹമോചനം, സ്വവർഗ വിവാഹം, സ്വതന്ത്രമായ ലൈംഗിക ജീവിതം, ഇതൊന്നും തെറ്റല്ലെന്നും ഇതൊക്കെ സഭ അംഗീകരിക്കണമെന്നും ഒക്കെ കത്തോലിക്കർ പോലും ആവശ്യപ്പെടുന്ന ഈ കാലത്ത് ഇതിനൊക്കെ ഉള്ള ഉത്തരം ഈ വെളിപാടുകളിലുണ്ട്. കത്തോലിക്കരുടെ ഇടയിൽ വിവാഹമോചനം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്! കാരണം എല്ലാ കാര്യത്തിലും സ്ത്രീകൾ വളരെയധികം മുൻപിലായിട്ടുണ്ട്. പിന്നെ എന്തിനു പുരുഷന്മാരെ സഹിച്ച് ജീവിക്കണം എന്നാണ് പുതിയ തലമുറ ചിന്തിക്കുന്നത്. ഇന്ന് പലർക്കും ഭർത്താക്കന്മാരെക്കാൾ ഇരട്ടി വരുമാനമുണ്ട്. പക്ഷേ ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സ്ത്രീകൾ വിധേയത്വം പഠിക്കും. കാരണം മാതാവ് എപ്പോഴും ഔസേപിതാവിന് കീഴ്വഴങ്ങി ജീവിക്കുന്നതായിട്ടാണ് ഇതിൽ കാണുന്നത്. മാതാവിനും ഔസേപിതാവിനും കർത്താവിനും ഒക്കെ മാതാവ് പരിശുദ്ധാരൂപയുടെ മണവാട്ടിയും ദൈവമാതാവുമാണെന്നും അറിയാം. പക്ഷെ കുടുംബജീവിതത്തിൽ എപ്പോഴും കർത്താവും മാതാവും ഔസേപിതാവിനെ കുടുംബത്തലവനായി ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഔസേപിതാവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാതാവിൻ്റെ ഉപദേശം തേടുന്നതും കാണാം.
നിങ്ങൾ ഇതുവരെ കേട്ടത് സംഗീത നൃത്താധ്യാപികയും ഗ്രന്ഥകാരിയുമായ ശ്രീമതി ലീല ഫിലിപ്പുമായി ഫാദർ വില്യം നെല്ലിക്കൽ നടത്തിയ അഭിമുഖത്തിൻ്റെ 1-ാം ഭാഗം. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം പിന്നീട് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും.